Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
तस्य ब्रह्मणो विजये देवा अमहीयन्त ते ऐच्छन्त अस्माकमेव अयं विजयो अस्माकमेव अयं महिमेति तत् एषां विजज्ञो तेभ्योः प्रादुर्बभूव तन्न व्यजानत किमिदं यक्षमिति एवं मिथ्या अभिमान इच्छनवताम् तद्किल एषा इत्येक्षणं विजज्ञो विज्ञातवत् ब्रह्म എന്ന് പറഞ്ഞു. ദേവന്മാർക്ക് വേണ്ടി ബ്രഹ്മമാണ് അസുരന്മാരെ കീഴ്പ്പെടുത്തിയത്. പക്ഷേ അതിലവർ വെറുതെ അഭിമാനിച്ചു. ഈ വിജയം തങ്ങളുടേതാണ്. ഏവം മിഥ്യ അഭിമാനം, വ്യർത്ഥമായ അഭിമാനം. വാസ്തവത്തിൽ ആ വിജയം അവരുടേതല്ല എങ്കിലും അവരഭിമാനിച്ചു. അങ്ങനെയുള്ളവരുടെ തദ്ധകിത ഏഷാം ഏക്ഷണം മിഥ്യേക്ഷണം വിജ്ഞു തഥ ആ ബ്രഹ്മം ഇവരുടെ ഈ അഭിമാനത്തെ അറിഞ്ഞു. വിജ്ഞാതവത് ബ്രഹ്മ ഇവർ ദുരഭിമാനികളായിരിക്കുകയാണ്, ഇതിവർക്ക് ദോഷം ചെയ്യും എന്ന് ബ്രഹ്മ പറഞ്ഞു. ബ്രഹ്മ സർവാന്തര്യാമിയാണ്, സർവരുടെയും അന്തരംഗത്തെ അതറിയുന്നുണ്ട്. അപ്പൊ ദേവന്മാരുടെ ഈ ദുരഭിമാനത്തെയും അത് അറിഞ്ഞു. സർവേക്ഷിത്രി തത് സർവഭൂതകരണ പ്രയോക്തൃത്വാത് ദേവാനാം ച മിഥ്യാജ്ഞാനം ഉപലഭ്യ മേവ അസുരവദ്ദേവ മിഥ്യാഭിമാനാത് പരാഭവേയുരിതി തദനുകമ്പയ ദേവാൻ മിഥ്യാഭിമാന അപനോദനേന അനുഗ്രഹീയാം ഇതി തേഭ്യോ ഖില അർത്ഥായ പ്രാദുർബഭൂവ. സോ യോഗ മഹാത്മ്യ നിർമ്മിതേന അത്യദ്ഭുതേന വിസ്മാപനീയേന രൂപേണ ദേവാനാം ഇന്ദ്രിയഗോചരേ പ്രാദുർബഭൂവ. ആ ബ്രഹ്മ എങ്ങനെ അറിഞ്ഞു, എന്തുകൊണ്ടാണ് അറിഞ്ഞത് എന്ന് സർവേക്ഷിത്ര സർവത്തെയും വീക്ഷിക്കുന്നവൻ, സർവരെയും അറിയുന്നവൻ, ഹേ സർവഭൂത കരണപ്രയോക്തൃത്വാ സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും കരണങ്ങളെ പ്രേരിപ്പിക്കുന്നവൻ, മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയെല്ലാം ചലിപ്പിക്കുന്നവൻ, അതുകൊണ്ടവനെല്ലാം അറിയുന്നു. ദേവന്മാരുടെ ദോഷത്തെ അവൻ അറിഞ്ഞു. ദേവാനാം ച മിഥ്യാജ്ഞാനം ഉപലഭ്യ, അതുകൊണ്ടവൻ അറിഞ്ഞു ദേവന്മാരുടെ ഈ മിഥ്യാഭിമാനത്തെ. മേവ അസുരവദ്ദേവ മിഥ്യാഭിമാനാത് പരാഭവേയുഹു. അസുരവദ് അസുരന്മാർക്ക് സംഭവിച്ചതുപോലെ ദേവന്മാരും മിഥ്യാഭിമാനം കൊണ്ട് പരാജിതരാകരുത്, മൈവ അങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതി എന്നാണ്. അസുരന്മാരെന്തുകൊണ്ട് ദേവന്മാർക്ക് മുമ്പിൽ പരാജയപ്പെട്ടു? അവരുടെ മിഥ്യാഭിമാനം വെച്ചാൽ അവരുടെ അഹന്ത, അതിനെ തുടർന്ന് വരുന്ന മമത തുടങ്ങിയ ദോഷങ്ങളെ കൊണ്ടാണ്. ദോഷങ്ങൾ വർദ്ധിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു. ആസുര സമ്പത്ത് ദൈവീ സമ്പത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു. അത് എത്ര വർദ്ധിച്ചാലും ശരി, ഒടുവിൽ ആ ദൈവീ സമ്പത്തിന് കീഴടങ്ങി മതിയാവും. അത് സംഭവിച്ചു. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണോ ആസുരീ സമ്പത്ത് നശിക്കുന്നത് പോലെ ദൈവീ സമ്പത്ത് നശിക്കാൻ പാടില്ല. ദൈവീ സമ്പത്ത് നശിക്കുന്നതിന് ദൈവം അനുവദിക്കത്തില്ല, ദേവൻ അനുവദിക്കില്ല. അതാണ് ദേവ അസുരവ. ദേവന്മാരും ഈ അസുരന്മാരെ പോലെ നശിക്കരുത്. തദനുകമ്പയ, അവരോടുള്ള അനുകമ്പ കൊണ്ട് ആ ദേവീ സമ്പത്ത് നിലനിൽക്കണം. ആ ദേവീ സമ്പത്താണ് സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുന്നത്. അതിനെ കീഴ്പ്പെടുത്താനാണ് എപ്പോഴും ആസുരി സമ്പത്ത് ശ്രമിക്കുന്നത്. പക്ഷെ ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ ദേവീ സമ്പത്തിന് ആസുരി സമ്പത്തിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. തിരിച്ച് വീണ്ടും ആസുരഭാവങ്ങൾ ആ ദേവീ സമ്പത്തിൽ വന്നു കഴിഞ്ഞാൽ അതും നശിക്കും, അത് വരാൻ പാടില്ല. അതുവരെ ചെയ്തതെല്ലാം വ്യർത്ഥമാകും. അതുകൊണ്ട് തദനുകമ്പയ, അനുകമ്പ കൊണ്ട് ദേവാൻ നിത്യ അഭിമാന അപനോദനേന അനുഗൃഹണീയാം. ദേവന്മാരെ ആ മിഥ്യാഭിമാനത്തെ അപനോദനേന, അതിനെ നീക്കിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അനുഗ്രഹണീയാം, അനുഗ്രഹിക്കാം. അസുരന്മാരെയും അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. അസുരന്മാരെ അവരുടെ മിഥ്യാഭിമാനത്തെ നശിപ്പിച്ചുകൊണ്ട്, അതാണ് അസുരന്മാരുടെ നാശം. അതാണ് അസുരന്റെ അസുരഭാവം തന്നെ മിഥ്യാഭിമാനമാണ്. അസുരഭാവം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അസുരനില്ല. ഈശ്വരന് പക്ഷപാതമൊന്നുമില്ല. അസുരന്മാരെ നിഗ്രഹിക്കുക, ദേവന്മാരെ സംരക്ഷിക്കുക, അങ്ങനെയില്ല. അസുരഭാവം കൂടുമ്പോൾ ആ അസുരഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നു ദേവീ സമ്പത്തുകൊണ്ട്. അസുരഭാവത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്, അഹന്തി മമതയും. അസുരഭാവത്തെ ഇല്ലായ്മ ചെയ്താൽ പിന്നെ അസുരനില്ല. അതാണ് അസുരന്മാരുടെ നിഗ്രഹം. അതിനുപയോഗിച്ചതാരെ? ആ ദേവീ സമ്പത്തിന്. പക്ഷെ അതിലും വരാം, കടന്നു വരാം. വീണ്ടും നശിച്ചുപോയ അസുരഭാവങ്ങൾ കടന്നു വരാം. വന്നു കഴിഞ്ഞാൽ അവിടെയും ആ നിഗ്രഹം. അതാണ് അപനോദനേന. എവിടെയായാലും ആസുരഭാവത്തെ നിഗ്രഹിക്കാതെ എവിടെ വന്നാലും എന്ത് ചെയ്തു? ആ മിഥ്യാഭിമാനമാകുന്ന ആസുരഭാവമാണ് അവിടെ വന്നത്. അത് വർദ്ധിച്ച് വർദ്ധിച്ച് അതിൽ അനേക ദോഷങ്ങൾ കൂടുമ്പോഴാണ് അവിടെ അതിനാസുരഭാവം എന്ന് പറയുന്നത്. ഇവിടെ ദേവന്മാരിൽ കേവലം ശേഷിച്ച് എന്താണ്? ആ മിഥ്യാഭിമാനമാകുന്ന ദോഷം, അതിനെ നശിപ്പിച്ച്, ആസുരഭാവങ്ങളെല്ലാം നശിപ്പിച്ച് അസുരന്മാരെ അനുഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ അഭിമാന രൂപത്തിലുള്ള ദോഷത്തെ അപനോദനേന, അതിനെ ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ട് ആ ദേവന്മാരെ അനുഗ്രഹിക്കാം എന്ന് കരുതി, തെഭ്യു കില അർത്ഥായ, അവർക്ക് വേണ്ടി പ്രാദുർഭൂവ ബ്രഹ്മം പ്രാദുർഭവിച്ചു, പ്രകടമായി. എങ്ങനെ? നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ പ്രകടമാകും? നിർഗുണമായ ബ്രഹ്മം പ്രകടമായി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പറയുന്നു, യോഗ മഹാത്മ്യം നിർമ്മിതേന അത്യദ്ഭുതേന വിസ്മാപനീയേന രൂപേണ സ്വയോഗം മഹാത്മ്യാ. ബ്രഹ്മം അനന്തശക്തികളോടുകൂടിയതാണ്, അതുകൊണ്ടാണ് അതിന് അനന്ത കല്യാണ ഗുണനിധി എന്നെല്ലാം പറയും. അതാണ് സ്വയോഗ മഹാത്മ്യം. സ്വയോഗം, സ്വൈശ്വര്യം, അതിന്റെ മഹാത്മ്യം കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട് ബ്രഹ്മം നിർഗുണമാണെങ്കിലും അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിർഗുണമായിരിക്കുന്നത് തന്നെയാണ് സഗുണമായി വരിക്കുന്നത്. അതാണ് അതിന്റെ യോഗ മഹാത്മ്യം എന്ന് പറയുന്നത്. ഒരേ സമയം തന്നെ നിർഗുണമായും സഗുണമായും ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ യോഗ മഹാത്മ്യം കൊണ്ട് നിർമ്മിതമായ അത്യദ്ഭുതേന, അത്യദ്ഭുതമായ വിസ്മാപനീയേന, വിസ്മയിക്കത്തക്കതായ രൂപേണ, ദേവന്മാരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു രൂപം, ദേവാനാം ഇന്ദ്രിയഗോചരോ പ്രാദുർഭൂവ, ദേവന്മാരുടെ മുമ്പിൽ പ്രകടമായി ആ ബ്രഹ്മത്തിന്റെ ദിവ്യമായ രൂപം പ്രകടമായി. ഇന്ദ്രിയഗോചരമായി എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ പ്രകടമായി, പക്ഷെ അവർക്കത് ബ്രഹ്മമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. തസ്മാത് പ്രാദുർഭൂതം ബ്രഹ്മ എന്ന വ്യജാനത നൈവ വിജാനമന്തോ വിജ്ഞാനമന്തോ ദേവാഹ. ആ ദേവന്മാർക്കത് അറിയാൻ കഴിഞ്ഞില്ല. അവരുടെ മുമ്പിൽ യോഗ ഐശ്വര്യത്തോടുകൂടി പ്രകടമായിട്ടും അവർക്കതറിയാൻ കഴിഞ്ഞില്ല. കിമിതം യക്ഷം പൂജ്യം മഹദ്ഭൂതം, കിമിതം യക്ഷം. യക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവി എന്നല്ല, പൂജ്യം എന്നുള്ളതിനാണ് യക്ഷം എന്ന് പറയുന്നത്. എന്താണ് ഈ പൂജ്യമായിരിക്കുന്നത്? പൂജനീയമായിരിക്കുന്നത്, അവർക്ക് മനസ്സിലായത് ദിവ്യമാണ്, പൂജ്യമാണ്, ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലായി. മഹദ്ഭൂതം, മഹത്തായ രൂപം, മഹത്തായ തത്വം മനസ്സിലായി. യോഗ ഐശ്വര്യങ്ങളോടുകൂടി പൂജനീയമായ ആരാധ്യമായ ഒന്നവരുടെ മുമ്പിൽ പ്രകടമായി ഒരു രൂപം, അവർക്കത് മനസ്സിലായത് പൂജനീയവും ആരാധ്യവുമാണ് എന്ന് മനസ്സിലായി. ദേവന്മാർക്കെല്ലാം മനസ്സിലായി എന്നാണ്. പക്ഷെ അതെന്താണോ വിശേഷിച്ചറിഞ്ഞു, ശ്രേഷ്ഠമാണെന്ന് മനസ്സിലായി. എന്താണോ അവരെങ്ങനെ അറിഞ്ഞില്ല, ഇത് സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനാണെന്ന് അവരറിഞ്ഞില്ല. പക്ഷേ എന്തോ മഹത്വമുള്ളതാണ്, പൂജനീയമാണ്, ദിവ്യമാണ്, ഇങ്ങനെ അവരറിഞ്ഞു. ഈശ്വരനെ കുറിച്ചുള്ള സാമാന്യമായ അറിവ്, സർവസാധാരണമായിരിക്കുന്ന അറിവ്, എന്താണ് ഈശ്വരൻ? ശ്രേഷ്ഠനാണ്, പൂജ്യനാണ്, ദിവ്യമാണെന്നെല്ലാം അറിയുന്നു. പക്ഷെ അതിനെ സർവാന്തര്യാമിയായി അറിയുന്നില്ല. ആ വ്യത്യാസമാണ് ഇവിടെ ദേവന്മാരിലും സംഭവിച്ചത്. അതുകൊണ്ടാണ് അതിനെ യക്ഷം, പൂജനീയൻ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ യക്ഷൻ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ എന്തോ യക്ഷിയുടെ ആൺവർഗമാണ് യക്ഷൻ അങ്ങനെയല്ല. ദിവ്യമായ പൂജനീയമായ ഭാവം തത്വം എന്നുള്ള രീതിയിൽ തദ്ദേശം വിജജ്ഞോ തേഭ്യോ പ്രാദുർബഭൂവ തന്ന വ്യജാനത കിമിതം യക്ഷമിതി തേ അഗ്നി അബ്രുവൻ ജാതവേത ഏതദ്ജാനീഹി കിമേതദ്ക്ഷമിതി തഥേതി തേ തദ്ജാനന്ദ ദേവാഹ സന്ദർഭയാൽ തദ്വിജിജ്ഞാസവോ അഗ്നി അഗ്രഗാമിനം ജാതവേദസം സർവജ്ഞകൽപ്പം അബ്രുവൻ ഉക്തവന്തോ ഹേ ജാതവേദ ഏതത് അസ്മദ്ഗോചരസ്ഥം യക്ഷം വിജാനീഹി വിശേഷതോ ബുദ്ധ്യസ്വ ത്വം നഹ തേജസ്വി കിമേതദക്ഷമിതി തേ. ഈ ദേവന്മാരെല്ലാവരും കൂടി, ദേവന്മാർക്കെല്ലാം മനസ്സിലായി ഇതാ ഒരു പൂജനീയമായൊരു ഒന്ന് ഇവിടെ പ്രകടമായിരിക്കുകയാണ്. തദജാനന്ദ, പക്ഷെ അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്താണിത്. ദേവഹ സന്ദർഭയ, അവരുടെ ഉള്ളിൽ ഭയമുണ്ടായി. വിശേഷിച്ച് ദിവ്യമായ എന്തോ ഒന്നിന്റെ സാന്നിധ്യം അവർ ഭയത്തെ ഉണ്ടാക്കി. എന്തുകൊണ്ട് അതിനറിയാൻ കഴിയുന്നില്ല? എന്നാൽ അത് മഹത്വമാണ്, മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തദ്വിജിജ്ഞാസവ, അതിനെക്കുറിച്ച് വിശേഷിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടായി. എന്താണിത്? അതുകൊണ്ട് അവരിൽ അഗ്രിമം അഗ്രഗാമിനം, അവരിൽ അഗ്രിമനായിരിക്കുന്നവൻ അഗ്രഗാമിയായിരിക്കുന്നവൻ എന്തിനു മുന്നേ പോകുന്നു? ഏതു കാര്യത്തിന് ഏറ്റവും മുമ്പിൽ നടക്കുന്നവൻ, അവരുടെ എല്ലാം നേതാവായിരിക്കുന്നവൻ. ജാതവേദസം സർവജ്ഞകൽപ്പം, ജാതമായ സർവത്തെയും വേദിക്കുന്നവൻ അറിയുന്നവൻ ജാതവേദസം. അവനൊരു സർവജ്ഞനെ പോലെയാണ്. എന്താണ് സർവജ്ഞകൽപ്പം? സർവജ്ഞത പൂർണ്ണമല്ല. എന്തുകൊണ്ട് ആ സർവജ്ഞത? ഈശ്വരന് മാത്രമേ ഉള്ളൂ. എന്നാലും അവനൊരു ചെറിയ സർവജ്ഞനാണ്. അതുകൊണ്ട് സർവജ്ഞകൽപ്പം അബ്രുവൻ ഉക്തവന്ത എന്നോട് പറഞ്ഞു. എന്താണ്? ഹേ ജാതവേദ, അല്ലയോ ജാതവേദസ്, ഏതത് അസ്മദ് ഗോചരസ്ഥം യക്ഷം, ദാ നമ്മുടെ മുമ്പിലൊരു യക്ഷൻ പ്രകടമായിട്ടുണ്ട്. വിജാനീഹി, നീ പോയി അത് അറിഞ്ഞു വരിക. വിശേഷതോ ബുദ്ധ്യസ്വ, ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട്, പക്ഷെ ആരും വിശേഷിച്ചറിയുന്നില്ല. എന്താണ് അതിൻ്റെ മഹിമ? അതറിയുന്നില്ല. എന്നാലത് എന്തോ വിശിഷ്ടമാണെന്നും അറിയാം. നീ പോവുക എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നീ പോകേണ്ടത്? തേജസ്വി, നീയാണ് ഞങ്ങളിൽ വെച്ച് പ്രാഗൽഭ്യമുള്ളവൻ, പല പല കഴിവുകളുമുള്ളവൻ, നീയാണ് ഞങ്ങളുടെ എല്ലാം നേതാവ്. കിമേത യക്ഷമിതി, ഇതേതാണ് യക്ഷം എന്ന് അഗ്നിയോട് പറഞ്ഞു. തഥ അസ്തുതി തഥേതി, ഇത് കേൾക്കേണ്ട താമസം അഗ്നി പറഞ്ഞു. കാരണം എല്ലാ പേരും തന്നെ നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ സന്തോഷത്തിലും അഭിമാനത്തിനും അഗ്നി പറഞ്ഞു, തഥാസ്തു, ശരിയായിക്കോട്ടെ, നിങ്ങളെല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് അന്വേഷിച്ചിട്ട് തന്ന കാര്യം എന്ന് അഗ്നി പറഞ്ഞു. പറഞ്ഞിട്ടോ തത് യക്ഷം അഭ്യദ്രവ്, പിന്നെ അത് അഗ്നി ഒട്ടും തന്നെ താമസിച്ചില്ല. കാരണം ഇത്രയും പേര് ഒരുമിച്ച് തന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അഭിമാനം ഒന്നുകൂടി കൂടി. താൻ മോശക്കാരനല്ല, ഇവരിത്രയും പേര് എന്നെ നേതാവായി അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും വൈകാതെ തത് യക്ഷം അഭ്യദ്രവ, ആ യക്ഷന്റെ നേരെ ഓടി നേരിട്ട് പോയി, അടുത്തുപോയി അതിനെ മനസ്സിലാക്കാം, അറിയാം, വേണ്ടി വന്നാൽ പിടിച്ചു കെട്ടി ഇവർക്കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. കാരണം അഭ്യദ്രവ നേരെ ഓടി, അഭിമുഖമായി ഓടി പ്രതിഗതവാൻ ആ യക്ഷന്റെ നേരെ അഗ്നി. എന്നിട്ടെന്തായി? തം ച ഗതവന്തം പിപ്രിച്ഛം തത്സമീപേ അപ്രഗൽഭത്വ തൂഷ്ണീഭൂതം. വളരെ ആവേശത്തോടുകൂടി ഇത്രയും പേര് നേതാവായി സ്വീകരിച്ച് ഒരു വലിയ കാര്യത്തിന് വേണ്ടി നിയോഗിച്ചപ്പോൾ അതിന്റെ അഭിമാനത്തോടുകൂടി ഓടി. ഓടിയപ്പോൾ മനസ്സിൽ കരി എന്താണ്? പിപ്രച്ഛിഷം, ഇയാളോട് പലതും ചോദിക്കണം. താൻ ആരാണ്? എന്റെ പേരെന്താണ്? തൊഴിലെന്താണ്? വീടെവിടെയാണ്? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കണമെന്ന് മനസ്സിൽ കരിയ ഓടിയത്. പിപ്രച്ഛിഷം, പലതും ചോദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്. കാരണം പോയി കണ്ടു മനസ്സിലാക്കി തന്റെ കൂടെയുള്ളവരെ ബോധിപ്പിക്കണം. പക്ഷേ തത്സമീപേ, അടുക്കും തോറും ഒരു സംഭ്രമം. തന്റെ അടുത്തെത്തിയപ്പോഴോ അപ്രഗത്ഭത്വ, തന്റെ എല്ലാ പ്രാഗത്ഭ്യവും നഷ്ടപ്പെട്ടുപോയി. ഒന്ന് ചോദിക്കാനും കഴിയുന്നില്ല, നേരെ നോക്കുന്നതിന് പോലും കഴിയുന്നില്ല. തന്നിലുണ്ടായിരുന്ന എല്ലാ സാമർഥ്യവും ചോർന്നുപോയി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ആ യക്ഷന്റെ മഹാത്മ്യം കൊണ്ട്, യക്ഷന്റെ മഹത്വം കൊണ്ട്. അടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഏതെങ്കിലും വലിയ ആൾക്കാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ അറിയാതെ ഉള്ളിലൊരു സംഭ്രമം വരും. അവരെങ്ങനെ സമീപിക്കും, എങ്ങനെ സംസാരിക്കും, അവരെങ്ങനെ പ്രതികരിക്കും, മനസ്സിൽ ഒരുപാട് ഭയാശങ്കകളുണ്ടാകും. ഇന്റർവ്യൂവിനും മറ്റും പോകുന്ന പോലെ അതുപോലെ ഒരു ആശയക്കുഴപ്പം വന്നു. തത് സമീപേ, അടുത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അപ്രഗത്ഭത്വ, സർവപ്രാഗത്ഭ്യവും നഷ്ടപ്പെട്ടു. സർവം എന്തോ ഉള്ളിൽ തോന്നി, ഇത് താൻ വിചാരിക്കുന്നത് പോലെ അത്ര നിസാരമായി കൈകാര്യം ചെയ്യാൻ പറ്റിയോ എന്നല്ല. അങ്ങനെ തന്റെ സാമർഥ്യമെല്ലാം നഷ്ടപ്പെട്ട് തൂഷ്ണീം ഭൂതം, ഒന്നും ഉണ്ടാൻ കഴിഞ്ഞില്ല, നാവിറങ്ങിപ്പോയി. തൂഷ്ണീം ഭൂതം, ചോദിക്കാൻ ഉദ്ദേശമെല്ലാം മറന്നുപോയി. തദ്യക്ഷം അഭ്യദ്രവ അഗ്നിഭാഷത കൂസീതി. അവിടെ ചെന്ന് മിണ്ടാതെ നിന്നു. ഇത്ര ആവേശത്തിൽ പോയ ആള് മിണ്ടാതെ നിന്ന്, അത് മനഃപൂർവ്വമെല്ലാം മിണ്ടാൻ കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ നിൽക്കുന്ന കണ്ട് യക്ഷന് ഒരു കനിവ് തോന്നി, ദേവി തോന്നി. ഇയാൾ വലിയ ആവേശത്തിൽ വന്നു, ഇവിടെ വന്ന് മിണ്ടാതെ നിൽക്കുന്നു, നാവ് പൊങ്ങുന്നില്ല. അതുകൊണ്ട് തിരിച്ചു ചോദിച്ചു, അഗ്നിയും പ്രത്യഭാഷത, തിരിച്ച് അഗ്നിയോട് ചോദിച്ചു. യക്ഷൻ ചോദിച്ചു, കോസി, നീ ആരാണ് ഇത്രയും വേഗത്തിൽ ആവേശത്തോടുകൂടി വന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവിടെ വന്നിരിക്കുന്ന, എന്താ കാര്യം?